നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ന്യൂ സൗത്ത് വെയിൽസിൽ ദിവസങ്ങളായി തുടരുന്ന മഴയും വെള്ളപ്പൊക്കവും നിരവധി പേരെയാണ് സാരമായി ബാധിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ജോലിക്ക് പോകുന്നതിനിടെ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടു പോവുകയും പുതുതായി വാങ്ങിയ കാർ ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്ത ഒരു മലയാളിയുടെ അനുഭവമാണ് ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ കേൾക്കുന്നത്. നമസ്കാരം അനിത പോൾ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം. നമസ്കാരം
അനിത. എന്തായാലും ജോലിക്ക് പോകുന്നതിനിടെ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടു പോവുകയും പുതുതായി വാങ്ങിയ കാർ ഉപേക്ഷിക്കേണ്ടി വരികയും ഒക്കെ ചെയ്തിരിക്കുകയാണല്ലോ അനിതയ്ക്ക്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആ അനുഭവം ഒന്ന് പങ്കുവെക്കാമോ?
തീർച്ചയായിട്ടും. അത് എന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നമ്മുടെ മലയാളികളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ നിങ്ങളോട് കണക്ട് ആയത്. ഈ പറഞ്ഞ ദിവസം ഞാൻ രാവിലെ, അതായത് മിനിഞ്ഞാന്ന് രാവിലെ ഒരു 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പസഫിക് ഹൈവേ വഴി ഓക്ഡെയിൽ റോഡിലേക്ക് കടന്നു. പസഫിക് ഹൈവേ കഴിഞ്ഞിട്ട് സൈഡിലേക്ക് തിരിഞ്ഞ് ഓക്ഡെയിൽ റോഡിലേക്ക് കടന്നപ്പോ റോഡിലെ ഒരു ചെറിയ രീതിയിലൊരു വെള്ളം ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഡിപ്പ്, ഒരു റോഡൊരു ഡിപ്പുള്ള സ്ഥലമാണ്. അപ്പം നോർമലി നമ്മൾ ചെറിയൊരു വെള്ളത്തിൽ കൂടെ സാധനം പോവാറ്, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ സഞ്ചരിക്കാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഞാൻ കാർ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി സഡനായിട്ടാണ് സൈഡിലൊരു ക്രീക്ക് ഉണ്ടായിരുന്നു. അതിനകത്തുനിന്നൊരു ഫ്ലാഷ് ഫ്ലഡ് എന്ന് തന്നെ പറയാം, വലിയ രീതിയിലൊരു വെള്ളത്തിന്റെ പാച്ചിൽ ഉണ്ടാവുകയും എന്റെ വണ്ടി മുമ്പോട്ട് നീങ്ങാൻ പറ്റാത്ത രീതിയിൽ വണ്ടി അങ്ങ് മൂവ് ചെയ്യുന്നില്ല, വണ്ടി നിന്നുപോയി. വെള്ളം ഇങ്ങനെ പതുക്കെ പതുക്കെ റൈസ് ആകുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എന്റെ തൊട്ട് മുന്നിൽ 2 കാറ് ട്രാക്കിൽ നിന്ന് തെന്നി നെക്സ്റ്റ് ട്രാക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവരും ഇങ്ങനെ ഈ വെള്ളത്തിനകത്ത് പെട്ടിട്ട് ഡേഞ്ചർ ലൈറ്റും ഫ്ലാഷ് ചെയ്ത് അവർ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. റോഡിന്റെ കുറച്ച് കരഭാഗത്തേക്ക് ഒരു പയ്യൻ നിന്ന് വിളിച്ചു പറയുന്നത്, അപ്പൊ ഒരു ഇരുട്ട് കണ്ടീഷനാണ്, പയ്യൻ നിന്ന് വിളിച്ചു പറയുകയാണ് ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, പോലീസ് ഉടനെ എത്തുന്നത്. അപ്പോൾ എനിക്ക് ആകെ വെപ്രാളം കയറി. ഞാൻ പിന്നെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു പോലീസിനെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യും. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ആകെ ഒരു പാനിക്കായിട്ട്. എന്തായാലും പെട്ടെന്ന് കാൽപാദം നനഞ്ഞു, മുട്ട് നനഞ്ഞു, എന്റെ അരയോളം വെള്ളമായി. ബാഗ് ഇങ്ങനെ കൈ പിടിച്ച് ഞാൻ പൊക്കി പിടിച്ചിട്ട് ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ ഇരുട്ട് ഉള്ള ഒരു അന്തരീക്ഷമാണ്, അപ്പുറത്തെ 2 കാറ് മുങ്ങിക്കിടക്കുന്നതുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പൊ എത്ര മണിയായി കാണുന്നു ഈ സംഭവം നടന്നപ്പോ?
ഇത് ഈ സംഭവം നടക്കുമ്പോൾ രാവിലെ 1:30 ഇത് ഒരു വെളുത്ത് വരുന്നതേ ഉള്ളൂ, ഇരുട്ട് തന്നെ എന്ന് പറയാം. ആ ഒരു പയ്യൻ അവിടെ നിന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് പോലീസിനെ വിളിക്കാനും ഒക്കെ പെട്ടെന്ന് തന്നെ സാധിച്ചത്.
ഓക്കെ, വിളിച്ച ഉടൻ തന്നെ പോലീസ് എത്തിയോ?
എത്തി ഉടനെ തന്നെ എത്തി. ഒരു വിത്തിൻ 5 മിനിറ്റിനുള്ളിൽ എത്തിയെന്ന് തന്നെ പറയാം. പക്ഷെ പോലീസ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല, അവര് റെസ്ക്യൂ ടീമിനെ വെയിറ്റ് ചെയ്യാണ്. വിത്തിൻ ഒരു 1 or 2 മിനിറ്റുകൾക്കകം തന്നെ അവരും എത്തി. പിന്നെ അവര് വെള്ളത്തിലേക്ക്, വെള്ളത്തിൽ കൂടെ അടുത്തോട്ട് നടന്നു വന്ന് ഞങ്ങളെ, എന്നെ പുറത്തേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ കരയെത്തിച്ച സമയത്ത് തന്നെ മറ്റേ കാറിലുള്ളവരെ ഇവർ പുറത്തെത്തിച്ചു. എന്റെ ഞങ്ങൾ എല്ലാരും ഒരേ സ്ഥലത്തേക്ക് ജോലിക്ക് പോകേണ്ടവരായിരുന്നു. കേറിയ അനുഭവമായിരുന്നു.
ഓക്കെ, എന്നിട്ട് എത്ര സമയം എടുത്തു നിങ്ങളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ?
അപ്പൊ തന്നെ അവര് വെള്ളത്തിൽ കൂടെ കടന്നു വരികയും ഞങ്ങളെ ഡോറ് തുറന്ന് പുറത്തോട്ട് എത്തിക്കുകയും ചെയ്തു ഉടനെ തന്നെ. ശരിക്കും ഭയങ്കരമായിട്ട് തണുത്ത് വിറയ്ക്കുമായിരുന്നു. ഒരു ബ്ലാങ്കറ്റ് ഒക്കെ തന്ന് ഞങ്ങളെ ഇത് ചെയ്തു. പിന്നെ കാർ അവര് അടുത്ത ഒരു അവര് തന്നെ അതിനെ ടോ ചെയ്ത് മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഞങ്ങളോട് വീട്ടിൽ പോകാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞവര്.
ഓക്കെ, കാർ അവിടെ സ്റ്റക്ക് ആയി നിൽക്കുവായിരുന്നു അല്ലേ? വെള്ളത്തില് കാർ സ്റ്റക്ക് ആയി പോവുകയല്ലായിരുന്നോ ചെയ്തത്?
ആക്ച്വലി കാർ ഓഫ് ആയില്ലായിരുന്നു, ഞാനത് ഓഫ് ചെയ്യും. ഞാൻ ആക്സിലേറ്റർ കൊടുത്തു തന്നെ ഇരുന്നു, പക്ഷെ എനിക്ക് പിന്നെ ഇറങ്ങണമായിരുന്നല്ലോ, അത് കാരണം ഞാൻ കാർ ഓഫ് ചെയ്തു.
അപ്പം ഇപ്പൊ കാറിന്റെ എത്രത്തോളം മുങ്ങിക്കാണും?
കാറിന്റെ ഏകദേശം ചില്ലോളം എത്തിയായിരുന്നു. എന്റെ അരഭാഗം കഴിഞ്ഞു. എന്റെ മടിയിലെല്ലാം വെള്ളം കയറി, അതായത് ലീക്ക്, ഈ ഡോറിന്റെ സൈഡിൽ കൂടെ ലീക്ക് ചെയ്ത് കയറിയ വെള്ളമാണ് എന്റെ മടി കഴിഞ്ഞ് വെള്ളം നിൽക്കുന്നത്. കാരണം എന്റെ ഹാൻഡ് ബാഗ് എനിക്ക് മടി വയ്ക്കാൻ പറ്റുന്നില്ല, കയ്യിൽ പൊക്കി പിടിച്ച് വെച്ചോണ്ടിരിക്കുകയാണ്, അത്രയും വെള്ളം കയറി. രക്ഷാപ്രവർത്തകർ വന്ന് അവർ ഡോർ തുറന്നിട്ടാണ് എന്നെ പുറത്തിറക്കിയത്. പിന്നെ വെള്ളത്തിന് നല്ല ഫ്ലോ ഉള്ളത് കാരണം ഈ ക്രീക്കിൽ കൂടെ ഒന്ന് വെള്ളമാണ് ഈ ഫ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ റോഡ് ക്രോസ് ചെയ്ത്, അപ്പൊ എനിക്ക് ഇറങ്ങാൻ പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ ഉള്ളതുകൊണ്ട് ഞാനും ഫ്ലോയിൽ പെട്ടുപോകുന്നൊരു പേടിയുള്ളത് കാരണമാണ് ഞാൻ ഡോർ തുറന്ന് പുറത്തിറങ്ങാത്തത്.
ഓക്കെ, മുന്നറിയിപ്പുകളൊന്നും ഇല്ലാത്ത ഒരു പ്രദേശമായിരുന്നു ഇത്.
ആക്ച്വലി അതൊരു നല്ലൊരു വാഹന കടന്നു പോകുന്ന റോഡ്, ട്രാഫിക് ഉള്ള ഒരു റോഡ് തന്നെയാണ്. പക്ഷെ എനിക്കറിയില്ല, അന്നേ ദിവസം അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരു വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ആ റോഡിന്റെ സൈഡിൽ നേരത്തെ ഉള്ളതുണ്ടായിരുന്നു, അതെന്നുള്ള ഒഴിച്ച് ഒരു നമുക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് ബോർഡോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരു ഫ്ലാഷ് ഫ്ലഡ് തന്നെയായിരുന്നു അത്.
ഓക്കേ, അനിത സ്ഥിരം സഞ്ചരിക്കുന്ന വഴിയായിരിക്കുമല്ലോ അല്ലേ?
അതെ അതെ, ഞാൻ ഡെയിലി പോകുന്ന റോഡാണത്.
ഓക്കെ ഓക്കെ. അപ്പൊ ഈ കാറിന് എത്രത്തോളം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്? എഞ്ചിനിലൊക്കെ വെള്ളം കയറിയോ?
അത് കാറ് ഔഡി കാറാണ്. അത് അവിടെ നിന്ന് വിളിച്ച ആളിനെ കൊണ്ടൊന്ന് ടെക്നീഷ്യനെ കൊണ്ട് നോക്കിച്ചപ്പോൾ അതിന് ഉപയോഗശൂന്യമാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അവര്.
ഓ, അപ്പൊ കാറ് റൈറ്റ് ഓഫ് ചെയ്യേണ്ട അവസ്ഥയാണ്.
റൈറ്റ് ഓഫ് ചെയ്തു, റൈറ്റ് ഓഫ് ചെയ്തു. ഇനിയിപ്പം ഒന്നും ചെയ്യാനില്ല.
വണ്ടി പുതിയ വണ്ടി ആയിരുന്നു തോന്നുന്നു അല്ലേ?
അതെ അതെ, കാറ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ നിന്ന് വാങ്ങിച്ചതാണ് കാറ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20 ദിവസം മാത്രമേ ഞാൻ ആ വാഹനം ഉപയോഗിച്ചിട്ടുള്ളൂ, വെറും 20 ദിവസം. ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു വാഹനമായിരുന്നു അത്. കാറിന് നമ്മള് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എടുക്കാനായിട്ടുള്ള, ശരിക്കും പറഞ്ഞു ഞങ്ങൾ അടുത്ത ദിവസം തന്നെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. അത് കാരണം കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിന്റെ ഇത് കിട്ടും തോന്നുന്നില്ല. എന്തായാലും പോയി, ഒരു വലിയ നഷ്ടം തന്നെയാണ് എനിക്ക് ഉണ്ടായത്. അതും ഒരു പാഠമായിരിക്കുകയാണ്, നമ്മള് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് വന്ന് തന്നെ എടുക്കണം എന്നുള്ള ഒരു പാഠവും കൂടെ ജീവിതത്തിൽ ഞാൻ പഠിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ 1-2 ദിവസം കഴിഞ്ഞ് വേറെ തിരക്കിലായി പോയി. അത് കാരണം നമ്മൾ എടുക്കാൻ 1-2 ദിവസം താമസിച്ചു പോയി. അത് പെട്ടെന്നുണ്ടായ ഈ ഒരു മഴയിൽ ഇങ്ങനെയും കൂടെ സംഭവിച്ചു. അതിന്റെ ഒരു വിഷമം ഉണ്ട്, വല്ലാത്തൊരു അവസ്ഥയായി പോയി.
തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചത്. അപ്പം കാറ് പിന്നീട് പോലീസ് തന്നെ ടോവ് ചെയ്ത് കൊണ്ടുപോകായിരുന്നായിരിക്കുമല്ലോ അല്ലേ?
അതെ, ഞങ്ങള് ഇറങ്ങി ഞങ്ങളുടെ കരയിൽ കൊണ്ടെത്തിച്ചപ്പോ പോലീസുകാരെ ഞങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പരും എല്ലാം വാങ്ങിച്ചു. എന്നിട്ട് അവര് തന്നെ പറഞ്ഞു ഞങ്ങള് ഈ കാറിനെ ടോ ചെയ്ത് ഞങ്ങള് സേഫ് ആയിട്ട് ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും സേഫ് ആയിട്ടൊരു സ്ഥലത്ത് വെച്ചിരിക്കും, ഞങ്ങൾ പിന്നെ കോണ്ടാക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് ശേഷമാണ് ഞാൻ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്.
തിരിച്ച് എങ്ങനെ പോകാൻ പറ്റി? പോലീസ് കോണ്ടാക്ടിയോ?
ഇല്ല, പിന്നെ ഹസ്ബൻഡ് വരാമെന്ന് പറഞ്ഞു. പിന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോലീസ് എന്നെ കൊണ്ടാക്കി. ഒരു പമ്പ് ഉണ്ട് അവിടെ, ഒരു പമ്പിലേക്ക് എന്നെ പോലീസ് കൊണ്ടാക്കി. ഞാൻ അവിടെ നിന്നപ്പോ ഹസ്ബൻഡ് എന്നെ അവിടെ വന്ന് വിളിച്ചോണ്ട് പോവുമായിരുന്നു.
ഓക്കെ ഓക്കെ ഓക്കെ. അനിത ശരിക്കും പേടിച്ചു പോയി കാണുമല്ലോ അല്ലെ? ഒരു ഫ്ലാഷ് ഫ്ലഡിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അനിത തന്നെ നേരത്തെ പറഞ്ഞു ഇത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അത്.
അതെ അതെ, എന്റെ ആദ്യത്തെ അനുഭവമാണ്. ഞാനിതിപ്പോ ഷെയർ ചെയ്യാൻ തന്നെ കാര്യം അതാണ്. നമ്മളൊരു വാഹനവുമായിട്ട് കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ചും ഈ പ്രദേശങ്ങളിൽ നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല ഈ ഫ്ലഡ് വരുന്നതും, ഈ എങ്ങനെ പെട്ടെന്നാണ് ഈ ഫ്ലഡ് വരുന്നതെന്നുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു വെള്ളം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് സ്ത്രീകള്, ഞാനത് അങ്ങനൊരു ഇതുള്ളതുകൊണ്ട് പറയുകയാണ്, ഒരു കാരണവശാലും ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ച് പെട്ടെന്ന് പാനിക് ആവുമല്ലോ. ടയറിന്റെ കാൽഭാഗമെങ്കിലും വെള്ളം തൊടുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും വണ്ടി ഇറക്കാതിരിക്കുന്നതാണ് നല്ലത്. വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. ഈ പറഞ്ഞതുപോലെ പോലീസിന്റെ നമ്പരും കാര്യങ്ങളും ഒക്കെ എപ്പോഴും മനസ്സിലുണ്ടായിരുന്നെങ്കിൽ കൂടി ആ സമയത്ത് പെട്ടെന്ന് വന്ന ഒരു ഇതായതുകൊണ്ടാണ് ഒരു വല്ലാത്തൊരു ഇൻസിഡന്റ് ആയി പോയി ഇത്. പല സ്ഥലങ്ങളിലും ന്യൂ കാസിൽ നമ്മളെ റോഡിലൂടെ പോകുമ്പോൾ ഇങ്ങനെ വാർണിംഗ് ബോർഡ് ഉണ്ട്, അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ ഈ റോഡിൽ എന്തോ അതൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടുപോയി എന്നെ പറയാം. കൂട്ടത്തില് ഈ ഫ്ലാഷ് ഫ്ലഡ് വരികയും ചെയ്തു.
എന്തായാലും അപകടമൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടല്ലോ.
തീർച്ചയായിട്ടും മനസ്സിനൊരു ചെറിയൊരു ട്രോമ പോലെ ഒരു എന്താ പറയാ. പിന്നെ ഈ സാമ്പത്തിക നഷ്ടവും അതൊരു വിഷമമുള്ളൊരു ഇതാണ്. എന്തായാലും വളരെയധികം ഞാന് വളരെയധികം പേടിച്ചുപോയി, വല്ലാതെ ഞാന് പേടിച്ചുപോയി. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, ബാക്ക് ടു നോർമൽ.
ഓക്കെ ഓക്കെ. ന്യൂ കാസിലാണല്ലോ നിങ്ങൾ താമസിക്കുന്നത്, അപ്പം അവിടെ എങ്ങനെയാണ് അവിടുത്തെ ഒരു സ്ഥിതിഗതികൾ എങ്ങനെയാണ്? പ്രത്യേകിച്ച് നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തൊക്കെ എങ്ങനെയാ, വെള്ളമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഇവാക്വേഷൻ ഓർഡറോ അങ്ങനെ ലഭിച്ചിട്ടുണ്ടോ?
അതായത് പല സ്ഥലങ്ങളിലും റോഡുകൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഫ്ലഡായിട്ട് കിടപ്പുണ്ട്, വാർണിംഗ് ബോർഡ് ഉണ്ട്, പല വണ്ടികളും വഴിതിരിച്ച് വിടുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ന്യൂ കാസിൽ എയർപോർട്ട് ക്ലോസ്ഡ് ആണ്. പിന്നെ സ്കൂളുകൾ കോളേജുകളും ഒക്കെ യൂണിവേഴ്സിറ്റി ഒക്കെ അടവിലാണ്. പൊതുവെ റോഡുകളിലൊക്കെ തീരെയും വാഹനങ്ങൾ കുറവാണ്. എപ്പോഴും ഇങ്ങനെ ഒരു മൂടിക്കെട്ടി അന്തരീക്ഷവും അന്തരീക്ഷം മുഴുവൻ ഒരു ഹ്യൂമിഡിറ്റിയും എല്ലാം വളരെയധികം കൂടുതലാണ്. എന്താ പറയാ, പക്ഷി മൃഗാദികൾ പോലും അതിന്റെ സൗണ്ടുകൾ ഉണ്ടാക്കുക, എല്ലാം ഇങ്ങനെ ഒരു നനഞ്ഞ ഒരു പ്രതീതിയാണ് മൊത്തത്തില്. എപ്പോഴും പെയ്യാനായിട്ടും ഇതായിട്ട് നിൽക്കുന്ന മേഘങ്ങള് അങ്ങനെ. എന്തായാലും പിന്നെ ഇന്നിപ്പോ ഒരു ചൊവ്വാഴ്ചയാണ്. നാളെ കാലാവസ്ഥാ പ്രവചന പ്രകാരം നാളെ സൂര്യൻ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും നാളത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, ഒരു സൂര്യപ്രകാശനായിട്ട് നാളത്തെ ദിവസമായിട്ട് കാത്തിരിക്കുകയാണ്.
തീർച്ചയായിട്ടും. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് അനിത രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും അത് വലിയൊരു ഭാഗ്യം എന്ന് കരുതാം നമുക്ക്. ഈ ഒരു അനുഭവം ഈ ഒരു സമയത്തും SBS മലയാളം ശ്രോതാക്കളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി അനിത പോൾ.
താങ്ക് യു സെല്ലി.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.